بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തൗഹീദിന്റെ അടിത്തറയിൽ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നും തഖ്വയോടെ എല്ലാ നടപടികളും ക്രമീകരിക്കണമെന്നും എന്നോടും നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ അനുവദിക്കുകയാണെങ്കിൽ റമദാൻ, അതിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ സവിശേഷതകളെല്ലാം സ്വന്തമാക്കാനുള്ള അവസരമാണ് നമ്മുടെ തൊട്ടുമുന്നിലെത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അള്ളാഹുവിന്റെ അരികിൽ നരകമോചനം ലഭിക്കണമെങ്കിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നിഷ്കളങ്കമായ ഹൃദയവുമായി അള്ളാഹുവെ സമീപിക്കേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങൾ മറ്റേത് കാലത്തെക്കാളും ഏറെ പൊറുക്കപ്പെടുന്ന തൗബയുടെയും പാപമോചനത്തിന്റെയും മാസമാണ്. എല്ലാ വൈകുന്നേരവും അള്ളാഹു നിശ്ചിത അടിമകൾക്ക് നരകമോചനം പ്രഖ്യാപിക്കും. ലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുന്ന ചില ആളുകൾ ഉണ്ട്. ഇത് റമദാനിലെ എല്ലാ രാവിലും ഉണ്ടാകും. നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ മാസം. സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകാഗ്നിയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, ധിക്കാരികളായ ശൈത്താൻമാർ ചങ്ങലക്കിടപ്പെടും. ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവ് റമദാനിലാണ് ഉൾക്കൊള്ളുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഉദാരത കാണിക്കുന്ന സദക്ക നൽകുന്ന മാസമായിരിക്കും റമദാൻ. ഉദാരതയുടെ മാസമാണ് റമദാൻ. പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതലായി ആശ്വാസം ലഭിക്കുന്ന മാസമാണ് റമദാൻ. സ്വീകരിക്കപ്പെടുന്ന ദുആ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക റമദാൻ മാസത്തിലാണ്. നോമ്പുകാരനായിരിക്കെയുള്ള നമ്മുടെ ദുആ, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള നമ്മുടെ ദുആ, മറ്റേത് സന്ദർഭത്തെക്കാളുമേറെ ദുആ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നു. ഇങ്ങനെ മറ്റൊരു കാലത്തും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, എന്നാൽ ഒരു മുഅ്മിൻ എന്ന നിലയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിർണായകമായ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ മാസം, അത് അശ്രദ്ധമായി നമ്മൾ അറിയാതെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോകാൻ പാടില്ല. മനഃപൂർവ്വം ആ മാസത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ പരിശോധിച്ചാൽ റമദാനിൽ ഇബാദത്തുകളും പുണ്യങ്ങളും സദഖയും വർദ്ധിപ്പിക്കുന്ന ആളുകളെ കാണാം. ചില ആളുകൾ റമദാനിനെ പാഴാക്കും, പ്രത്യേകിച്ച് ഇബാദത്തുകളൊന്നും വർദ്ധിപ്പിക്കയില്ല. റമദാനും മറ്റു മാസവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കടന്നുപോകുന്ന ചില ആളുകളുണ്ട്. പട്ടിണി കിടക്കുമെന്നുള്ളത് മാത്രമാണ് ആകെ ഒരു വ്യത്യാസമായിട്ടുണ്ടാവുക. ഇതിലേത് ഗണത്തിലാണ് നാം ഉൾപ്പെടേണ്ടത് എന്ന് പറയേണ്ടതില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സാദുൽ മആദിൽ പറഞ്ഞു, വക്കാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മാർഗദർശനത്തിൽപ്പെട്ടതാണ് ഫീ ശഹ്ർ റമദാൻ, റമദാൻ മാസത്തിൽ എന്ത് അൽ ഇഖ്താറു മിൻ അൻവാഇൽ ഇബാദാത്ത്, ഇബാദത്തിന്റെ ഇനങ്ങൾ വർദ്ധിപ്പിക്കുക. എല്ലാ മാസവും നമ്മൾ ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ഫർളുകൾക്ക് പുറമെ സുന്നത്തായി ഇബാദത്തുകൾ കൂടി നമ്മൾ വർദ്ധിപ്പിക്കുന്നത് അത് റമദാനിലാണ്. അത് നബിയുടെ പ്രത്യേകതയാണ്. ഫക്കാന ജിബ്രീലു അലൈഹിസലാം യുദാരിസുഹുൽ ഖുർആന ഫി റമദാൻ. ജിബ്രീൽ അലൈഹിസലാം അതുവരെ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ഖുർആൻ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി റമദാൻ മാസത്തിൽ മുദാറസ് നടത്താറുണ്ട്. ഓതി കേൾക്കുകയും അതിന്റെ ആശയങ്ങളും ഹുക്കുമുകളും അത് നബിയിൽ നിന്ന് ഉറപ്പിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ റമദാനിലും. വകാന ഇദാ ലഖിയഹു ജിബ്രീൽ അജ്വദ ബിൽ ഖൈരി മിന ദീഹിൽ മുർസില. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഖുർആൻ പഠിക്കാനായി കണ്ടുമുട്ടുന്ന സമയത്ത് റമദാനിൽ അടിച്ചു വീശുന്ന കാട്ടിനേക്കാൾ അദ്ദേഹം ഔദാര്യവാനാകാറുണ്ട്. ഏറ്റവും കൂടുതൽ സദഖ നൽകും. വാജുവതുമായ കൂനു ഫി റമദാൻ. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിക്കുന്നത് റമദാൻ മാസത്തിലാണ്. യുക്തിറു ഫീഹി സദഖ. റമദാനിൽ അദ്ദേഹം എന്ത് ചെയ്യും? സദഖ വർദ്ധിപ്പിക്കും, നന്മകൾ വർദ്ധിപ്പിക്കും. അങ്ങനെ സത്യവിശ്വാസികളെ സംബന്ധിച്ചും പൂർവികരെ സംബന്ധിച്ചും പരിശോധിച്ചാൽ ഖുർആൻ പാരായണം, സുന്നത്തായ നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരം അഥവാ തറാവീഹ്, അതേപോലെ പതിവായി നിർവഹിക്കുന്ന ദിക്റുകൾ തന്നെ വീഴ്ചയില്ലാതെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, നമസ്കാരാനന്തരമുള്ള ദിക്റുകൾ, സമയം നിശ്ചയിക്കപ്പെടാതെയുള്ള ദിക്റുകൾ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ, ഇങ്ങനെ എല്ലാ സമയത്തുമുള്ള ദിക്റുകൾ, അതേപോലെ തന്നെ ദുആകൾ, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന മാസമാണ്. ഇഹ്തികാഫ് നിലനിർത്തുന്ന മാസമാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ മറ്റു മാസങ്ങൾക്കില്ലാത്ത വിധം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം സ്വീകരിച്ചു. സ്വഹാബികൾ അപ്രകാരമായിരുന്നു, താബിഈങ്ങളും അപ്രകാരം ായിരുന്നു, പൂർവികരും അപ്രകാരമായിരുന്നു. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അവിടെ അവർ എന്താണ്, യുക്തിറു ഫീഹി സദഖ വൽ ഇഹ്സാന വ തിലാവത്തുൽ ഖുർആൻ വ സ്വലാത വ ദിക്ര വൽ ഇത്തികാഫ്, ഇങ്ങനെയുള്ള ഇബാദത്തുകളെല്ലാം വർദ്ധിപ്പിക്കുന്നു. വകാന, അവരെ സംബന്ധിച്ചിടത്തോളം, യഹുസ്സു റമദാനു മിനൽ ഇബാദ മാ ലാ യഹുസ്സു ഗൈറുഹു ബിഹി മിന ശുഹൂർ, മറ്റു മാസങ്ങളിൽ പ്രത്യേകമാകാത്ത വിധം റമദാനിനെ അവർ ഇബാദത്ത് കൊണ്ട് പ്രത്യേകമായി കണക്കാക്കിയിരുന്നു നബിയും സ്വഹാബികളും താബിഈങ്ങളും. ഹത്താ ഇന്നഹു കാന ലയുവാസിലു ഫീഹി അഹ്യാനൻ ലിയുവഫിറ സാഅത്തി ലൈലിഹി വ നഹാരിഹി അലൽ ഇബാദ. അങ്ങനെ രാവും പകലും അതിന്റെ സന്ദർഭങ്ങളെല്ലാം ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കുമായിരുന്നു. ആ രൂപത്തിലാണ് റമദാൻ മാസത്തെ അവർ അതിന് എത്തിച്ചിരുന്നത്, റമദാനിനെ അവർ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് എന്ന് സാദുൽ മഹാദിൽ രേഖപ്പെടുത്തിയത് കാണാം. ബിഷറിനോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യതഅബ്ദൂന വ യജ്തഹിദൂന ഫീ റമളാന ഫഖത്ത്, ചില ആളുകളുണ്ട് തീർച്ചയായിട്ടും അവർ റമദാനിൽ മാത്രമാണ് കൂടുതൽ ഇബാദത്ത് എടുക്കുന്നത്, കൂടുതൽ അധ്വാനിക്കുന്നത്. അവരെ കുറിച്ച് എന്തു പറയാനുണ്ട്? അദ്ദേഹം പറഞ്ഞു, ബിസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഹഖൻ ഇല്ലാ ഫീ റമളാൻ, റമദാനിലല്ലാതെ അല്ലാഹുവെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ മോശം ജനതയാണ്. ഇന്ന സ്വാലിഹ, തീർച്ചയായും ഒരു സദൃത്തൻ, അല്ലദി യതഅബ്ദു വ യജ്തഹിദു സനത കുല്ലഹ, അവർ ഇബാദത്തിൽ മുഴുകുകയും നന്മകളിൽ ഉത്സാഹിക്കുകയും ചെയ്യും വർഷം മുഴുവൻ. എന്നാൽ വർഷം മുഴുവൻ ഉത്സാഹിക്കുന്നതിനിടയിൽ റമദാനിൽ അവർ സവിശേഷത കൈക്കൊള്ളും. മറ്റു കാലത്തൊന്നും റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ ഇബാദത്തുകൾ കൊണ്ട് അവന്റെ അടികിലേക്ക് അടുക്കാതെ റമദാനിൽ മാത്രം അടുക്കുക എന്നത് അത് മുനാഫിഖിന്റെ സ്വഭാവമാണ് എന്നാണ് പൂർവികർ മനസ്സിലാക്കിയത്. ഹസനുൽ ബസറി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാലം തഖ്ദിറ അലാ ഖിയാമിൽ ലൈൽ വലാ സിയാമിൻ നഹാർ, നിനക്ക് ഖിയാമിൽ ലൈൽ നിർവഹിക്കാനോ റമദാനിന്റെ പകലിൽ നോമ്പെടുക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ ഫാഹിലം, നീ മനസ്സിലാക്കണം, അന്നക്ക മഹറൂം, നീ ഭാഗ്യം കെട്ടവനാണ്, നീ നന്മകൾ തടയപ്പെട്ടവനാണ്. റമദാൻ മാസത്തിൽ പോലും ഖിയാമിൽ ലൈൽ നിർവഹിക്കാൻ പറ്റുന്നില്ല, പകല് നോമ്പെടുക്കുന്നതിൽ ശുഷ്കാന്തിയില്ല എങ്കിൽ നീ മഹറൂമാണ് എന്ന് മനസ്സിലാക്കണം. ഖദ് ഖല്ലബത്തുകൽ ഖതായാ വദുനൂബ്, നിന്റെ ജീവിതത്തിലെ പാപങ്ങളും ദോഷങ്ങളും നിന്നിൽ അതിര് കവിഞ്ഞിരിക്കുന്നു, നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. തിന്മകൾ അതിരുവിട്ട് അതിന് റബ്ബിങ്ങളിൽ നിന്ന് മാപ്പ് ലഭിക്കുകയില്ല എന്ന അവസ്ഥയിൽ നീ തിന്മകളിൽ മുഴുകിപ്പോയത് കൊണ്ടാണ് റമദാനിൽ നിനക്ക് ഇബാദത്തുകളിൽ രാവും പകലും സജീവമാകാൻ കഴിയാത്തത് എന്ന് ഹസനുൽ ബസറി റഹിമഹുല്ലാ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി. വസ്വായിം ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ അവൻ നോമ്പ് അവസാനിപ്പിക്കുന്നതുവരെ മുറിക്കുന്നതുവരെ. വദാഅത്തുൽ മദ്ലൂം, അതേപോലെ തന്നെ പിന്നെ മർദിതന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയൊന്നും ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ, പൂർവികരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് റമദാൻ മാസത്തിലൂടെ കടന്നുപോയത്. നമുക്കും അതിനുള്ള മഹാഭാഗ്യം ലഭിക്കണം, അല്ലാഹു അത് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് എന്താണ്, വൈകാതെ മുന്നിലെത്തുക, അമാന്തം കാണിച്ച് സാവകാശം. റമദാൻ മാസമല്ലേ, ഇനിയും മൂന്നാല് ദിവസമുണ്ടല്ലോ, മാസം ഒന്ന് കാണട്ടെ. മാസം കാണുന്നത് മുതൽ നമ്മുടെ ജാഗ്രത ആരംഭിക്കും. കാരണം എന്താ, മാസപ്പിറ കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ശഅബാൻ മാസത്തിന്റെ 29-ാം തീയതി ഉത്സാഹിക്കേണ്ടത് ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. ഒരാളും മാസപ്പിറ നോക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എല്ലാവരും റബ്ബിന്റെ അരികിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ശഅബാൻ മാസം 29 എന്ന് നമ്മൾ അറിയണം. ആ ദിവസം നമ്മൾ മാസപ്പിറ കാണാനായിട്ട് ഉത്സാഹിക്കുകയും വേണം. സൂമൂലി റുഇയത്തിഹി, കാഴ്ച കൊണ്ടാണ്, മാസപ്പിറയുടെ കാഴ്ച കൊണ്ടാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മാസപ്പിറ കാണണം, മാസം ദർശിക്കണം, മാസം കാണുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഇതൊക്കെ റമദാനിലേക്ക് നമ്മൾ ഗൗരവത്തോടെ, താല്പര്യത്തോടെ, നിയ്യത്തോടെ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ മാസം കണ്ടാൽ അല്ലാഹുമ്മാ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാം, നിർഭയത്വത്തിന്റെയും ഈമാനിന്റെയും മാസമായി ഈ മാസത്തെ ഞങ്ങൾ കുതിപ്പിക്കണമേ. സമാധാനത്തിന്റെയും ഇസ്ലാമിന്റെയും മാസമായി ഞങ്ങൾക്ക് ഈ മാസത്തെ നീ ഉദിപ്പിക്കണമേ. എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാസപ്പിറവിയിൽ ചന്ദ്രനെ ദർശിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മുതൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കണം. മാസം കാണാൻ എല്ലാവരും ഉത്സാഹിക്കണം, ഞാനും നിങ്ങളും. നമുക്ക് കാണാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമില്ലെങ്കിൽ, മഴക്കാർ കൊണ്ട് മറഞ്ഞു പോവുകയാണെങ്കിൽ എവിടെയാണ് മാസം കണ്ടിട്ടുള്ളത്? വിശ്വസ്തരായ സഹോദരങ്ങളിൽ നിന്ന് കണ്ടെന്നോ കണ്ടില്ലെന്നോ അഭിപ്രായം കിട്ടാൻ അത് ആരെങ്കിലും പ്രഖ്യാപിക്കും, ഏതെങ്കിലും പാർട്ടി പ്രഖ്യാപിക്കും, ഏതെങ്കിലും ഒരു കുബൂരി പണ്ഡിതൻ പ്രഖ്യാപിക്കും എന്ന് കരുതി കാത്തിരിക്കാതെ മാസപ്പിറ കാണുക എന്നത് ഓരോ മുമ്പിനും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇബാദത്തായി ആദ്യം അവനിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒന്നിലും അമാന്തം കാണിക്കാൻ പാടില്ല. മറ്റുള്ളവരാകട്ടെ ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ എന്ന് കരുതി ഒഴിഞ്ഞു മാറാൻ പാടില്ല. നാളെയാകട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് കരുതേണ്ടതില്ല. റമദാൻ തുടങ്ങട്ടെ, തുടങ്ങിയിട്ട് ആദ്യത്തെ 10 കഴിയട്ടെ, എന്റെ അത്യാവശ്യം ദുനിയാവിന്റെ ചില ശുഗലുകളും ചില ഏർപ്പാടുകളും ഉണ്ട്, അതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, പിന്നെ വിചാരിക്കുമെന്ന് അവസാനത്തെ 10 ഒന്ന് സജീവമാകാം. അവസാനത്തെ 10 വിചാരിക്കും ഈ കൊല്ലം എനിക്ക് ഏതായാലും ഭാഗ്യമില്ല, ഇനി അടുത്ത കൊല്ലം നോക്കാം, ഈ കൊല്ലം എനിക്ക് ഒരുപാട് ചുറ്റുപാടുകളാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വൈകി വൈകി പോകുന്നത് കൊണ്ടാണ്. മൂസ റസൂലുള്ളാഹി അലൈഹി സ്വലാമിനോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ അഅജലകാൻ ഖൗമിക യാ മൂസ, നിന്റെ ജനതക്ക് മുമ്പേ നീ ധൃതി കാണിക്കാനുള്ള കാരണം എന്താണ് മൂസ എന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹും ഉലായ അലാ അഹരി, അവർ എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. വാജിൽതു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഒരല്പം ധൃതി കാണിച്ചെത്തി. റബ്ബി, എന്റെ റബ്ബേ, ലിതർലാം, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി. മൂസ നബിയെ റബ്ബ് വിളിച്ചപ്പോൾ അദ്ദേഹം ധൃതി കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അനുയായികളെയും അദ്ദേഹം തൂരിസിനായിലേക്ക് വിളിച്ചിരുന്നതെങ്കിലും കുറച്ചാളുകൾ മാത്രമാണ് കൂടെ വന്നത്, മറ്റുള്ളവർ വൈകിയാണ് എത്തിയത്. ചില ആളുകൾ മൂസ നബിയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം തൗറാത്തുമായി തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു വിളി വന്നാൽ ധൃതി കാണിക്കണം. ഞാനിതാ വളരെ വേഗമെത്തിയിരിക്കുന്നു എന്ന് മൂസ നബി പ്രഖ്യാപിച്ചത് സൂറത്തു ത്വഹായിലെ 83-84 വരെ ആയത്തിൽ കാണാം. എന്നാൽ അദ്ദേഹത്തിന്റെ ജനത അമാന്തം കാണിച്ചു എന്നുള്ളത് അവിടെ എടുത്തു പറയുകയും ചെയ്തു. ആ അമാന്തം കാണിച്ച ജനതയുടെ ദുർഗതി എന്തായിരുന്നു എന്നറിയാമോ? മൂസ നബി അള്ളാഹുവിന്റെ വെളിപ്രകാരം അങ്ങോട്ട് പുറപ്പെടുമ്പോൾ ജനതയെയും ക്ഷണിച്ചിരുന്നു. ഏതാനും ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെടാൻ തയ്യാറാകാതിരുന്ന ജനതക്ക് അവരെ കാത്തിരുന്ന ഏറ്റവും വലിയ ദുർഗതി എന്താണ് എന്നറിയാമോ? മൂസ നബി തിരിച്ചു വരുമ്പോഴേക്കും അവർ സൃഷ്ടിപൂജകരായി മാറി. സാമിരി എന്ന് പറയുന്ന ശൈത്താൻ ഉണ്ടാക്കി കൊടുത്ത ഒരു പശുക്കുട്ടിയെ, അരക്കുകൾ കൊണ്ട് നിർമ്മിച്ച കൃത്രിമമായ ഒരു പശുക്കുട്ടിയെ കാട്ടുവരുമ്പോൾ അതിലൂടെ ഒരു കൃത്രിമ ശബ്ദം വരും, അതിന് ജീവനുണ്ടെന്ന് പറയുകയും മൂസ തേടിപ്പോയ റബ്ബ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ദുർബലരും അതേപോലെ തന്നെ അലസന്മാരും മടിയന്മാരും കപടന്മാരുമായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും തന്റെ വഴിയിൽ കൊണ്ടുവരികയും പശുപൂജയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ അക്കാര്യം പറഞ്ഞു, നീ അവരിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം നിന്റെ ജനതയെ നാം ഫിത്നയിൽ പരീക്ഷണത്തിൽ അകപ്പെടുത്തി. സാമരി അവരെ വഴിതെറ്റിച്ചു കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുക, ഇബാദത്തിൽ മുഴുകുക, സജീവമാകേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ആരാണോ അലസത കാണിക്കുന്നത്, ആരാണ് എങ്ങോട്ടാണോ പിന്നോട്ട് പോകുന്നത്, കുറച്ച് കഴിയട്ടെ, അല്പം കഴിയട്ടെ, പത്ത് ദിവസം കഴിയട്ടെ, അവസാനത്തെ പത്താകട്ടെ, ഇനി അടുത്ത റമദാൻ ആകട്ടെ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നവർ മൂസാ നബിയുടെ അനുയായികളിൽ പിഴച്ചുപോയ ജനതയെ പോലെ പിഴച്ചു പോകുമെന്നുള്ള പാഠമാണ് പണ്ഡിതന്മാർ ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് പഠിപ്പിച്ചത്. നമ്മളാകട്ടെ അള്ളാഹുവിലേക്ക് അടുക്കണം, അല്പമേ അടുക്കേണ്ടതുള്ളൂ, അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഇങ്ങോട്ട് വരും. ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് ഒരു മുഴമടുക്കും. ഇദാ തഖറബ ഇലയ്യ ദിറാൻ തഖറബ്തു മിൻഹു ബാ, അവനിലേക്ക് ഒരു മുഴമടുക്കുമ്പോൾ ഞാൻ ഒരു കൈയളവ് അവനിലേക്ക് അടുക്കും. വൈദാ അതാനി യംശി, അവൻ എന്റെ അരികിലേക്ക് നടന്നു വരുമ്പോൾ അതൈതുഹു ഹർവല, ഞാൻ അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലും. അപ്പോൾ റമദാൻ മാസം തൊട്ടടുത്തു നിന്നു. ആ റമദാനിലേക്ക് എത്താൻ വേണ്ടി എത്രമാത്രം നമ്മൾ ധൃതി കാണിക്കുന്നുവോ റമദാനിന്റെ ആ പുണ്യത്തെ അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നമ്മിലേക്ക് എത്തിക്കും. അങ്ങനെ റമദാനെയും അതിന്റെ സമൃദ്ധിയെയും അതിന്റെ പ്രത്യേകതകളെയും സ്വന്തമാക്കുന്ന ശരി റമദാനികളായി ശരിയായ നോമ്പുകാരായി മാറാൻ തക്കവണ്ണം റമദാനിതാ നമ്മുടെ തൊട്ടടുത്തെത്തി എന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുക. ഏറ്റവും ആദ്യമായി പ്രാർത്ഥനയാണ്, എനിക്ക് ഈ റമദാൻ സ്വന്തമായി കിട്ടണമെന്ന ദുആ നമ്മുടെ അരികിൽ ഉണ്ടാകണം. വരാനിരിക്കുന്ന റമദാൻ എനിക്ക് പാഴായി പോകരുത്. കഴിഞ്ഞ റമദാൻ റബ്ബേ എനിക്ക് വേണ്ടത്ര സജീവമാകാൻ സാധിച്ചിട്ടില്ല, ഇബാദത്തുകളിൽ മുഴുകണമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ പല പ്രശ്നങ്ങളും ദുനിയാവിയായ പ്രശ്നങ്ങളും കുടുംബ പ്രാരാബ്ധങ്ങളും എന്റെ ജോലിയും മറ്റു കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ ഇബാദത്തുകൾ കൊണ്ട് കഴിഞ്ഞ റമദാനെ സജീവമാക്കാൻ എനിക്ക് അവസരമുണ്ടായില്ല. അതിലെനിക്ക് അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ആ ഒരവസ്ഥ ഇത്തവണ എനിക്ക് വരരുതേ. റബ്ബിനോട് നമ്മൾ അങ്ങേയറ്റം ദുആ ചെയ്യണം. ഒരുപാട് ദുആകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം പ്രാർത്ഥിക്കണം. റസൂലിന്റെ ദീർഘമായ ഒരു ദുആയിൽ നമുക്ക് ഇപ്രകാരം കാണാം. അല്ലാഹുമ്മ ബി ഇൽമിക്കൽ ഗൈബ വ ഖുദ്റതിക അലൽ ഖൽഖി അഹീനി മാലിംത ലഹയാത ഖൈറല്ലി, ജീവിതം ഖൈറാണെങ്കിൽ എനിക്ക് നീ ജീവിതം നൽകണമേ എന്നിങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനയിലൂടെ പറയുന്നു. വഅസ്അലുക റിളാ ബിൽ ഖലാം, നിന്റെ ഖലാം അത് എന്താണെങ്കിലും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് തൃപ്തിപ്പെടാനുള്ള തൃപ്തിയെ ഞാൻ നിന്നോട് യാചിക്കുന്നു. വബറദൽ ഐശി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ തണുപ്പിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വലദത നിന്റെ തിരുമുഖം നേരിൽ ദർശിച്ച് ആസ്വദിക്കാനുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. നിന്നെ കണ്ടുമുട്ടാനുള്ള ദാഹം മരണം വരെ എന്റെ ഉള്ളിൽ ഉണ്ടാകണം. നിന്നെ കാണണം, നിന്റെ മുഖം തിരുമുഖം നേരിൽ ദർശിക്കണം. ആ രൂപത്തിൽ നിന്നെ കാണാനുള്ള ദാഹത്തെ മരണം വരെ എനിക്ക് നിലനിർത്തി തരണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ റബ്ബിനെ നേരിൽ കാണാനുള്ള ഓരോ വഴിയും അല്ലാഹു ഒരുക്കുമ്പോൾ അതിനെ മുതലെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് സലഫുകൾ നീങ്ങിയതുപോലെ പോകണം. റമദാനിനെ സലഫുകൾ എങ്ങനെയാണ് സമീപിച്ചത് എണ്ണി പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അബ്ദുൽ അസീസ് ബിൻ അബി ദാവൂദ് പറഞ്ഞു, അദറക്തുഹും യജ്തഹിദൂന ഫിൽ അമലി സ്വാലിഹി, പൂർവികരായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ നന്മകളിൽ മുഴുകുന്നവരാണ്, സജീവമാകുന്നവരാണ്. ഫൈദാ ഫാലുഹു വഖാലൈഹിമുൽ ഹമ്മ്, നന്മകൾ മാത്രം അവർ ദുനിയാവിന്റെ എല്ലാ വ്യവഹാരങ്ങളും പരമാവധി മാറ്റിവെച്ച് ദീനിന്റെ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും റമദാനിൽ മുഴുകിയതിനു ശേഷവും അവരെ ദുഃഖത്തോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ ദുഃഖിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു. മറ്റൊന്നുമല്ല, അയഖബലു മിൻഹും അംലാ, ഈ റമദാനിൽ ഇത്രയേറെ ഇബാദത്തുകൾ ചെയ്തിട്ട് പകൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ഖുർആൻ പാരായണത്തിൽ നിരന്തരമായി മുഴുകുകയും സദഖകൾ വർദ്ധിപ്പിക്കുകയും ഉറക്കം കുറയ്ക്കുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്തിട്ട് ഈ ഇബാദത്തുകളെങ്ങാം എങ്ങാൻ അല്ലാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയപ്പാടോടുകൂടിയാണ് പൂർവികരായ ആളുകളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അബൂദാവൂദിന്റെ മകൻ അബ്ദുൽ അസീസ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി റമദാനിൽ നോമ്പ് തന്നെയാണ് കാരണം. ഫമൻ ശഹിദ മിൻകും ശഹറ ഫലിയസുംഹു, ആരെങ്കിലും ഈ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കണം. കുല്ലു അമലി ബിനി ആദം ലഹു, ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും മനുഷ്യന് തന്നെയുള്ളതാണ്. അൽഹസനത്തും ബ്യാശരി അംസാലിഹ, ഒരു നന്മ പത്തിരട്ടിയാണ്. ഇലാ സബഈമിയത്തിൽ ലൈഫിൻ, അത് 700 ഇരട്ടി വരെ പ്രതിഫലത്താൽ വർദ്ധിക്കും. യഖൂലു അസ്സ വജല്ല, അല്ലാഹു പറയും, എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. കാരണം ഞാൻ കാരണത്താലാണ് അന്നപാനീയങ്ങളും കാമവികാരങ്ങളും അവൻ ഉപേക്ഷിച്ചത്. നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, ഫർഹത്തനിന്ദ ഫിത്രി, ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം, ഫർഹത്തനിന്ദ ലിഖാ റബ്ബി, രണ്ട് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. എന്നിട്ടോ ഒരു നോമ്പുകാരന്റെ വായിൽ നിന്നുള്ള ഗന്ധം അത് കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായിരിക്കും. കാരണം അവൻ കള്ളം പറയില്ല, ഏഷണി പറയില്ല, പരദൂഷണം പറയില്ല. ദിക്റുകളും ഖുർആൻ പാരായണവും സത്യം മാത്രം പറയുക എന്നുള്ളതും നന്മയുടെ വാക്കുകളും ഇതല്ലാതെ അവന്റെ വായിൽ നിന്ന് പുറത്തു വരികയില്ല. അവന്റെ വായിൽ നിന്നുള്ള ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായിരിക്കുമെന്ന് മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള ഹദീസിൽ കാണാം. മൻസ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും സത്യവിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും ആരെങ്കിലും നോമ്പെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയത് പൊറുക്കപ്പെട്ടു. അതുകൊണ്ട് റമദാനിൽ ഏറ്റവും പ്രധാനമായി നോമ്പാണ്. ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞു, കഫാബി ഖൗലിഹി സുബ്ഹാന, റബ്ബിന്റെ ഒരൊറ്റ വാക്ക് മതി. ഏതു വാക്ക്? അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. ബാക്കിയെല്ലാം അത് പ്രവർത്തിച്ച ആൾക്കാണ്, അവന് വേണ്ടിയാണ് അവൻ ഇബാദത്തുകൾ ചെയ്തത്. നോമ്പ് എനിക്ക് വേണ്ടിയാണ്. അതായത് ഒരാൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കുന്നയാൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ദുനിയവിയായതിലൂടെ കാണാനില്ല. നിസ്കരിക്കുന്നയാൾക്ക് ഞാൻ നിസ്കാരക്കാരനാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താം. ഹജ്ജ് ചെയ്യുന്നവന് ഞാൻ ഹജ്ജ് ചെയ്യുന്നവനാണ് എന്ന് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താം. സദഖ നൽകുന്നവന് ഞാൻ സദഖ നൽകുന്നവനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം എന്ന ഒരു ഭൗതിക അജണ്ട, ഒരു റിയാ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോമ്പിൽ റിയായിന് പ്രസക്തിയില്ല. ആളെ കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ല. നോമ്പെടുക്കാതെ തന്നെ നോമ്പുകാരനായി നടക്കാൻ നമുക്ക് കഴിയും. പിന്നെന്തിനെ ആളെ കാണിക്കാൻ നോമ്പെടുക്കുന്നത്? എന്നിട്ടും അവൻ നോമ്പെടുത്താൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, അതെനിക്ക് വേണ്ടി തന്നെയാണ്. മറ്റ് ഇബാദത്തുകളൊക്കെ അവന് വേണ്ടിയായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നോമ്പ് അവൻ എടുത്തത് എനിക്ക് വേണ്ടി തന്നെയാണ്. അസൗമുലി, ഈ ഒരൊറ്റ വാക്ക് മതി. മറ്റു ഇബാദത്തുകളെ അപേക്ഷിച്ച് നോമ്പിന് എത്രമാത്രം ഫദലുണ്ട് എന്നറിയാൻ ഈ ഒരു സംഗതി മാത്രം മതിയാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് നാം മനസ്സിൽ വെക്കണം. അസൗമുലി വാനാജിസീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുക. ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. ഇനി രണ്ടാമതായി ഖുർആനുമായുള്ള തുടർച്ചയായ ബന്ധം. പൂർവികരെ പരിശോധിക്കുമ്പോൾ സലഫുകൾ നോമ്പുകാലത്ത് എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്ന് നോക്കുമ്പോൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഖുർആനാണ്. നമ്മളോ? നമ്മൾ ഖുർആൻ എടുക്കാൻ നോമ്പാകട്ടെ എന്ന് വിചാരിക്കും. ചില ആളുകൾ നോമ്പിന്റെ ആദ്യത്തെ ആഴ്ച ഖുർആൻ എടുക്കും, ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ക്ഷീണിച്ചു, ഖത്മ തീർക്കണമെന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അവന് തോന്നിയത് 10 ദിവസമായി ഇപ്പോഴും ഞാൻ ഒരു ജ്യൂസ് അല്ലെങ്കിൽ 2 ജ്യൂസ് പൂർത്തിയാക്കിയിട്ടില്ല, ഈ കൊല്ലം ഖത്മ തീർക്കാൻ കഴിയില്ല, ഈ അടുത്ത കൊല്ലം നോക്കാം. പിന്നെ 2-ാമത്തെ 10 ഖുർആൻ ഓത്തില്ല. ചില ആളുകൾ അവസാനത്തെ 10 വരെ എത്തിക്കും, പിന്നെ ക്ഷീണമായി, തളർച്ചയായി, തിരക്കായി, പെരുന്നാളിന്റെ തിരക്കായി, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുടെ തിരക്കായി, കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന്റെ തിരക്കായി. ഇതൊക്കെ റമദാൻ മാസം ഖുർആനില്ല. അങ്ങനെ തുടക്കത്തിൽ കാണുന്ന ആവേശം അവസാനത്തിലില്ല. മുനാഫിഖുകളുടെ 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 എന്ന് പൂർവികർ പറയാറുണ്ട്. എന്താ കാരണം? ആദ്യ 10 നല്ല സജീവായിരിക്കും. എന്നാൽ റമദാനിൽ ഏറ്റവും സജീവതയുള്ള, ഏറ്റവും പ്രതിഫല സമ്പന്നമായ അവസാനത്തെ 10 വരുമ്പോഴേക്കും അവന് റമദാൻ മടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ദുർഗതി ഒരു മുഅ്മിനൊരിക്കലും വരാൻ പാടില്ല. ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഹുദല്ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിൽ നിന്നും സത്യാസത്യ വിവേചനത്തിൽ നിന്നുമുള്ള തെളിവുകളുമായി ഖുർആൻ അവതരിച്ച മാസം. അതുകൊണ്ട് ഖുർആനുമായി ഒരു മുഅ്മിനിന് തുടർച്ചയായ ബന്ധം, നിരന്തരമായ ബന്ധം ഉണ്ടായിരിക്കേണ്ടത് റമദാൻ മാസത്തിൽ തന്നെയാണ്. ഇമാം മാലിക് ബിൻ അനസ് അദ്ദേഹം പറയുന്നു, ആരാണ് മാലിക് ബിൻ അനസ്? എല്ലാ ദിവസവും മുറിഞ്ഞു പോകാതെ, വെള്ളിയാഴ്ച ലീവില്ല, ഞായറാഴ്ച ലീവില്ല, കല്യാണത്തിന് ലീവില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിന്, തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്നാൽ പോലും ലീവ് എടുക്കാതെ എല്ലാ ദിവസവും ദർസ് നടത്തിക്കൊണ്ടിരുന്ന, മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പണ്ഡിതനാണ് ഇമാം മാലിക് ബിൻ അനസ്. അദ്ദേഹം പറയുന്ന എന്താണ്? അദ്ദേഹം റമദാൻ വന്നാൽ യൂഖിഫുഹാഫി റമദാൻ, റമദാൻ മാസത്തിൽ അദ്ദേഹത്തിന്റെ ദർസ് നിർത്തിവെക്കും. ഫിഖ്ഹിന്റെ ക്ലാസും ഹദീസിന്റെ ക്ലാസും ഉസൂലിന്റെ ക്ലാസുകളും ഒക്കെ അദ്ദേഹം നിർത്തിവെക്കും. ലിയന്നഹു യൻഷഗലു ബിശഹരിൽ ഖുർആൻ, എന്നിട്ട് ഖുർആനിന്റെ മാസത്തിൽ അദ്ദേഹം മുഴുകും. അൽ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ തആല ഇദാ ദഖല റമദാൻ, റമദാൻ മാസം വന്നാൽ അദ്ദേഹം ഹദീസുകൾ മാറ്റിവെക്കും. അതേപോലെ പഠിക്കാൻ വരുന്ന ആളുകളുടെ മുജാലസ് അവരുമായി കൂടെ ഇരിക്കുന്ന ഏർപ്പാടുകൾ മാറ്റിവെക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതുക എന്നതിലേക്ക് മുന്നിടും. അപ്പോൾ ഇമാം മാലിക് മറ്റ് ഏർപ്പാടുകളെല്ലാം റമദാൻ മാസത്തിൽ മാറ്റിവെച്ചിട്ട് എന്താണ് അത് മാറ്റിവെച്ചത്? എന്താ മാറ്റിവെച്ചത്? ഹദീസിന്റെ പഠനമാണ്, പഠിപ്പിക്കലാണ്. ഫത്വകൾ നൽകലാണ്, മറ്റു പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റി ഇനിയായ അദ്ദേഹത്തിന്റെ ദർസുകളും ക്ലാസുകളും എല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ഖുർആനോദാനായിട്ട് ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളോ, നമുക്ക് റമദാൻ മാസം വന്നാലും വാട്സാപ്പും ഫേസ്ബുക്കും മാറ്റിവെക്കാൻ നേരല്ല. ഇദ്ദേഹം ഹദീസും മറ്റുള്ള ദീനിന്റെ വിഷയങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഖുർആനിലേക്ക് മുഴുകിയത്. നമുക്ക് ഖുർആനിലേക്ക് മുഴുകാൻ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മാറ്റിവെക്കാൻ നേരമില്ല. മനസ്സിലായില്ലേ? ഹറാമുകളിലും മ്യൂസിക്കിലും ഡാൻസിലും പാട്ടിലും സിനിമയിലും സീരിയലിലും ടിവിയിലും അങ്ങനെയൊക്കെയായി ആളുകൾ കഴിച്ചുകൂട്ടുന്ന റമദാൻ മാസം. റമദാൻ മാസമാകുമ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു ന്യായീകരണം, ഏതായാലും നോമ്പല്ലേ, പട്ടിണി കിടക്കല്ലേ, ടിവിയെങ്കിലും കാണട്ടെ എന്ന് കരുതി റമദാൻ മാസത്തിൽ ഹലാലാണ് എന്ന മട്ടിലാണ് ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർവികരുടെ പാഠം എന്താ? നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കണം. സുഫിയാനു സൗരി, അദ്ദേഹത്തെ കുറിച്ച് കാണാം. ഇദാ ദഖല റമദാന തറക ജമീഅൽ ഇബാദാത്, റമദാൻ മാസം വന്നാൽ അദ്ദേഹം എല്ലാത്തരം ഇബാദത്തുകളും മാറ്റിവെക്കും. വാഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണത്തിലേക്ക് തിരിയും. അതിനർത്ഥം എന്താ? എല്ലാ ഇബാദത്തും ഒഴിവാക്കുന്നല്ല, ഫർളായതൊക്കെ ഉണ്ട്, നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, സദഖയുണ്ട്, ആ ഉംറയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും ഒരു ദിവസവും നിലച്ചു പോകാതെയും രാവും പകലും അദ്ദേഹം നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഖുർആൻ പാരായണമാണ്. സുഫിയാനു സൗരി മറ്റെല്ലാ ഇബാദത്തുകളും അളവിൽ കുറയ്ക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, അദ്ദേഹം എന്താണ്, യഖ്തിമു ഫീ റമദാൻ എല്ലാ ഓരോ ദിവസവും അദ്ദേഹം ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യും. മൂന്ന് രാവ് കൊണ്ട് ഇതിന് പുറമേ രാത്രി തറാവീഹ് നമസ്കരിക്കുമ്പോൾ മൂന്ന് രാത്രി കൊണ്ട് അദ്ദേഹം ഖത്മ തീർക്കും. ചുരുക്കി പറഞ്ഞാൽ മൂന്ന് രാവുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാല് ഖത്മുകൾ തീർന്നിട്ടുണ്ടായിരിക്കും. പകൽ സമയത്ത് അദ്ദേഹം സാധാരണഗതിയിൽ ഒരു ഖത്മ പൂർത്തീകരിക്കേണ്ടത് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ ഏഴ് ദിവസങ്ങൾ കൊണ്ടാണ്. ഏറ്റവും വേഗത്തിൽ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുന്നവർ ചുരുങ്ങിയത് മൂന്ന് ദിവസം എടുത്തുകൊണ്ടാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെതിരല്ല ഈ പ്രവർത്തനം, അത് സാധാരണഗതിയിലുള്ള പാരായണത്തെ കുറിച്ചാണ്. എന്നാൽ റമദാൻ പോലെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുന്ന രീതി അത് പൂർവികരായ ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടയാളാണ് ഇമാം ബുഖാരി. അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, അദ്ദേഹം യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ലൈലത്തൈൻ, റമദാനിലെ ഓരോ ഒരു ദിവസം 15 ജുസുകൾ അദ്ദേഹം പൂർത്തീകരിക്കും, രണ്ടാം ദിവസം അടുത്ത 15. അതേപോലെ തന്നെ സബീദുൽ യാമീൻ, ഇദാ ഹദറ റമദാന അഹദറൽ മുസ്ഹഫ ഫജമഅ ഇലൈഹി അസ്ഹാബ, അദ്ദേഹം റമദാൻ മാസം വന്നാൽ മുസ്ഹഫ് കൊണ്ടുവരും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം മുസ്ഹഫുമായി കഴിച്ചുകൂട്ടും എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണവും അതിന്റെ പഠനവുമാണ് പ്രധാനമായി. അതേപ്രകാരം വലീദ് ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം ഓരോ മൂന്ന് ദിവസവും ഒരു ഖത്മ പൂർത്തീകരിക്കുമായിരുന്നു. റമദാനിൽ അദ്ദേഹം പലപ്പോഴും എന്താണ് 17 ഖത്മുകൾ വരെ പൂർത്തീകരിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അബു ഹവാന, ഷഹീദു ഖതാദ യുദരിസുൽ ഖുർആന ഫീ റമദാൻ, ഖതാദ അദ്ദേഹം താബിഈങ്ങളിൽ പ്രമുഖനാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യനാണ്. അദ്ദേഹം റമദാൻ മാസത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുക എന്ന ഒരു ജോലി മാത്രം, ഖുർആൻ ഓതുക, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, ഖുർആനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളായിരുന്നു ഖതാദ അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നത്. അദ്ദേഹം ഏഴ് ദിവസം കൊണ്ട് ഒരു ജുസ് പൂർത്തിയാക്കാറുണ്ടായിരുന്നു. എല്ലാ രാത്രിയും ഏഴ് രാത്രികൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം ഖുർആൻ മുഴുവനായി കുല്ല സബീ ലയാലി യഖ്റഉൽ ഖുർആന മറ വൈദാ ജാ, സാധാരണഗതിയിൽ ആഴ്ചയിൽ ഖത്മ തീർക്കുന്നയാളാണ് ഖതാദ. എന്നാൽ വൈദാ ജാ റമദാൻ ഖത്മ ഫീ കുല്ലി സലാസ്, റമദാൻ മാസം വന്നാൽ ഓരോ മൂന്ന് ദിവസവും അദ്ദേഹം ഒരു ഖത്മ തീർക്കും. റമദാൻ കഴിയുമ്പോഴേക്കും അദ്ദേഹം 10 ഖത്മുകൾ തീർത്തിട്ടുണ്ടായിരിക്കും. ഫൈദാ ജാ ലശ്റുൽ അവാഖിർ ഖത്മ കുല്ലി ലൈല, പത്തല്ല, അവസാനത്തെ 10 വരുമ്പോൾ ഓരോ രാത്രിയിലും അദ്ദേഹം ഖത്മ തീർക്കും. സാധാരണ എല്ലാ മാസങ്ങളിലും 7 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു തീർക്കുന്ന പണ്ഡിതനാണ് ഖതാദ റഹിമഹുല്ലാ. അതേസമയം അദ്ദേഹം റമദാൻ മാസം വന്നാൽ ഓരോ മൂന്ന് ദിവസത്തിലും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യും. അവസാനത്തെ 10 വന്നാൽ ഓരോ ദിവസവും അദ്ദേഹം ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുമെന്ന് കാണാൻ സാധിക്കും. ഇനിയോ വഖീർ ഇബ്നുൽ ജറാഹ് യഖറു ഫീ റമളാന ഫിൽ ലൈലി ഖത്മതൻ വസുലുസ, അദ്ദേഹം ഓരോ രാത്രിയിലും ഒരു ഖത്മും ഖുർആനിന്റെ മൂന്നിലൊന്നും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, മൂന്ന് ദിവസം കൊണ്ട് നാല് ഖത്മുകൾ അദ്ദേഹം പൂർത്തീകരിക്കുമെന്നാണ്. ഇതാണ് പൂർവികർക്ക് റമദാൻ മാസം ഖുർആനുമായിട്ടുള്ള ബന്ധം. ഇതുകൂടാതെ അദ്ദേഹം ലുഹാ നമസ്കാരത്തിൽ ഖുർആൻ വേറെ ഓതും, രാത്രി നമസ്കാരത്തിൽ ഖുർആൻ വേറെ ഓതും, ളുഹറിനും അസറിനും ഇടയിൽ ഇങ്ങനെ ഓരോ സമയത്തും പ്രത്യേകം പ്രത്യേകമായി ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന പൂർവികരുടെ ചരിത്രം. ഖാസിം ഇബ്നു അലി അദ്ദേഹം തന്റെ പിതാവായ ഇബ്നു അസാക്കിറിനെ കുറിച്ച് പറയുന്നു, വകാന മുവാദിബൻ അലാ സ്വലാത്തിൽ ജമാഅത്തി വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിലും ജമാഅത്ത് നമസ്കാരത്തിലും പതിവായി നിഷ്ഠ പുലർത്തി പോന്നിരുന്നു അദ്ദേഹം. യഖ്തിമു കുല്ല ജുമാ, ഒരാഴ്ച കൊണ്ട് ഒരു ഖത്മ തീർക്കുമായിരുന്നു. ഔ യഖ്തിമു ഫീ റമളാന കുല്ല യൗം, റമളാൻ മാസമാണെങ്കിലോ എല്ലാ ദിവസവും ഖത്മ തീർക്കുമായിരുന്നു. വയഅത്തഖിഫു ഫിൽ മനാറത്തി ശർഖിയ, അദ്ദേഹം അൽ മനാറത്തു ശർഖിയയിൽ അതായത് ഡമാസ്കസിലെ ജുമാഅത്ത് പള്ളിയിൽ അദ്ദേഹം എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് താരിഖു ദിമശ്കിന്റെ കർത്താവായിട്ടുള്ള ഇബ്നു അസാക്കിറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തിയത് കാണാം. ഇതേ പ്രകാരം ഇമാം അഹമ്മദ് ഇസ്ഹാഖ് ഇമാമിങ്ങളിൽ നിന്നെല്ലാം അവരുടെ എല്ലാം ഇബാദത്തുകളെ സംബന്ധിച്ച് ഇപ്രകാരം തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. അതായത് അവരെല്ലാം ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത് തീർക്കുന്നവരായിരുന്നു. ഞാൻ എന്തിനാണ് ഇത്രയേറെ ഇതെല്ലാം വായിച്ചത് എന്നറിയാമോ? റമദാൻ മാസത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. ഖുർആൻ ഓതാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. ആ ഖുർആനിന്റെ മുന്നിൽ സബറോടുകൂടി ഒരു പത്ത് മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും? ഒരു റമദാനിൽ ഒരു ഖത്മെങ്കിലും തീർക്കാൻ കഴിയില്ലെങ്കിൽ ഞാനും നിങ്ങളും എന്തിനു കൊള്ളും? ഒരു വഖത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ അതിനുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് ഒരു നാലര പേജ് ഓതിയാൽ, അങ്ങനെ ഓരോ ദിവസവും അഞ്ച് വഖത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നാലര പേജ് വീതം ഓതിയാൽ ഒരു ഖത്മ ഏതായാലും തീർക്കാൻ പറ്റും. ആ നാലര പേജ് എന്നുള്ളത് ഒമ്പത് പേജിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ രണ്ട് ഖത്മുകൾ തീർക്കാൻ പറ്റും. പൂർവികരുടെ ഇത്രയും അളവിലില്ലെങ്കിലും ഖുർആനിന്റെ ഒരു ജുസ് പോലും രണ്ട് ജുസ് പോലും പൂർത്തിയാക്കാതെ റമദാൻ കഴിഞ്ഞിട്ട് ഖേദപ്രകടനം നടത്തുന്നവരല്ലാത്തവർ ഞാനടക്കം ഈ കൂട്ടത്തിൽ എത്രയുണ്ട് എന്ന് ആലോചിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഖുർആൻ പാരായണം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റെല്ലാ ഇബാദത്തുകളും എന്നത് ഓർമ്മിക്കാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാട്സാപ്പും ഫേസ്ബുക്കും മറ്റ് ഏർപ്പാടുകളും അങ്ങനെ അത്യാവശ്യമല്ലാത്ത എല്ലാ സംഗതികളും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാരാബ്ധങ്ങൾ അത് അങ്ങേയറ്റം വെട്ടിക്കുറച്ച് ബിസിനസ്സുകൾ അതെല്ലാം അതിന്റെ പരിധി കുറച്ച് അത് റമദാൻ കഴിഞ്ഞ് സജീവമാക്കാം എന്ന നിലയിലേക്ക് വരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, സദഖയുടെ മാസമാണ് റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന അജ്വദ അന്നാസി ബിൽ ഖൈർ, നന്മ സദഖയുടെ കാര്യത്തിൽ അദ്ദേഹം ഏറ്റവും ഉദാരമതിയായിരുന്നു. നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു, റമദാനിലാണ് അതും ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ഖുർആൻ വായിച്ചു കൊടുക്കുന്നത് കേൾക്കുന്ന ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠനാകാറുള്ളത് എന്ന് കാണാം. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹം രേഖപ്പെടുത്തുന്നു, അതേപോലെ ഇമാം മുസ്ലിയും രേഖപ്പെടുത്തുന്നു ഇമാം ഷാഫിയെ കുറിച്ച് എന്താണ്. ഒരു മനുഷ്യൻ സദക്ക വർദ്ധിപ്പിക്കേണ്ടത് റമദാൻ മാസത്തിലായിരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട് ഒരാൾ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ സദക്ക നൽകണം? ഇഖ്തിദാഅം ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളയെ പിൻപറ്റിക്കൊണ്ട് റമദാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ ഇരുപത്തിയേഴാം രാവ് കാത്തിരുന്നിട്ട് അന്നോ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച് ഒരു അമ്പതോ നൂറോ അഞ്ഞൂറോ ആർക്കെങ്കിലും കൊടുക്കണം എന്നല്ല, എല്ലാ ദിവസവും പകലിലും രാത്രിയിലും നിസ്കാരത്തിന് മുമ്പും ശേഷവും അങ്ങനെ പല സന്ദർഭങ്ങളിലായി ഓരോരുത്തർക്കും അള്ളാഹു എത്രയാണോ സൗകര്യം നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് ചെറുതാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുത് ഏറ്റവും പ്രധാനമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ, അതിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അയൽവാസികൾക്ക് അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സദഖ നൽകാൻ ഒന്നാം സ്ഥാനം നൽകുക. രണ്ടാമതായി ദീനിന്റെ സംരംഭങ്ങൾക്ക് വേണ്ടി ദീനിന്റെ ദാഅവത്തിനും പ്രവർത്തനങ്ങൾക്കും അതേപോലെ ഇത്തരം പള്ളികളുടെ നടത്തിപ്പിനും ഇത്തരം കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ സദഖയിൽ നിന്ന് മറ്റേത് കാലത്തെക്കാളേറെ രാവും പകലും ധാരാളമായി സദഖ നൽകുന്നവരായി നമ്മൾ മാറണം. കാന ഇബ്നു ഉമറ റളിയല്ലാഹു തആല അൻഹുമാ യസൂം, ഇബ്നു ഉമർ നോമ്പ് നോൽക്കും, വലാ യുഫ്തിറു ഇല്ലാ മഅൽ മസാകീൻ, അഗതികളോടൊപ്പമല്ലാതെ അദ്ദേഹം നോമ്പ് മുറിക്കാറില്ല. യൽതീലൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയിലേക്ക് വരും, ഫയസ്ലി നിസ്കരിക്കും, സുമ്മ യദ്ഹബു ഇലാ ബൈതിഹി, അദ്ദേഹം വീട്ടിലേക്ക് പോകും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ്. വമാഹു മജ്മുഅത്തു മിനൽ മസാകീൻ, ഒരു സംഘം പാവപ്പെട്ടവർ ഇബ്നു ഉമറിന്റെ കൂടെ ഉണ്ടാകും. വൈദാമനാഹും അഹ്ലുഹും അൻഹും അവരെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞാൽ ലംയതാശതിൽക ലൈല ആ രാത്രി അദ്ദേഹവും ഭക്ഷണം കഴിക്കാറില്ല. നിങ്ങൾക്കുള്ള ഭക്ഷണം മാത്രമേ വീട്ടിലുള്ളൂ, കൂടെ വന്നവർക്ക് നോമ്പ് മുറിക്കാൻ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോകും. അങ്ങനെ കഴിവ് ഉള്ളത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പള്ളിയിലുള്ള പാപങ്ങളെയും കൂട്ടി എല്ലാ ദിവസവും നോമ്പ് മുറിക്കാൻ പോകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി എന്ന് കാണാൻ സാധിക്കും. അതേപോലെ നോമ്പ് മുറിക്കുന്നവർ നമ്മൾ പ്രത്യേകമായി സഹായിക്കണം. മൻ അഫ്തറ സായിമൻ കാന ലഹു മിസ്റു അജ്രി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ശയ്ഉൻ. ആരെങ്കിലും നോമ്പെടുത്ത ഒരാളെ നോമ്പ് മുറിപ്പിക്കുകയാണ് എങ്കിൽ അവന് നോമ്പെടുത്തവനുള്ളതുപോലെ തുല്യമായ ഒരു പ്രതിഫലമുണ്ട്. നോമ്പുകാരന്റെ പ്രതിഫലത്തിലൊട്ടും കുറവ് വരാതെ, അവന്റെ പ്രതിഫലത്തിലൊട്ടും കുറയാതെ അവൻ നോമ്പെടുത്തതിന്റെ ഒരു കൂലി അവനെ നോമ്പ് മുറിപ്പിക്കാൻ സഹായിക്കുന്നവരുണ്ടെന്ന് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതിന്റെ കാരണവും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഈ റമദാൻ മാസം സദഖ വർദ്ധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾക്ക് എവിടെന്നെങ്കിലും സദഖ ലഭിക്കുന്നുവെങ്കിൽ അദ്ദേഹം ജോലിയെ പറ്റി തത്രപ്പെടാതെ പ്രാരാബ്ദങ്ങളെ പറ്റി ചിന്തിക്കാതെ അദ്ദേഹത്തിന് ഇബാദത്തിൽ മുഴുകാൻ കഴിയും. സാധാരണക്കാരും ദരിദ്രരുമായ ആളുകൾ ഒരുപക്ഷെ അവർക്ക് പണിയെടുത്തില്ലെങ്കിൽ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സമ്പന്നരായ ആളുകൾ സദഖ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ സദഖ പാവപ്പെട്ടവരിലേക്ക് എത്തിയാൽ റമദാൻ മാസമല്ലേ, അവർക്ക് ധൈര്യത്തോടുകൂടി ജോലിക്ക് പോകാതെ ഇബാദത്തിൽ സജീവമാകാൻ കഴിയുമെന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായി നോമ്പ്, രണ്ടാമതായി ഖുർആനുമായുള്ള ബന്ധം, മൂന്നാമതായി സദഖ. ഇത് മൂന്നുമാണ് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവുകളും അടിസ്ഥാനവും. ഇത് പ്രയാസമുള്ള സംഗതിയല്ല. എത്രയാണോ നമുക്ക് കഴിയുന്നത് ആ രൂപത്തിലാണ് ഞാനും നിങ്ങളും ഈ മേഖലയിലെല്ലാം സജീവമാകേണ്ടത്. ന്യൂനതകളില്ലാത്ത നോമ്പ്, നിരന്തരമായ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം. ഖുർആൻ പഠിക്കാത്തവർ ഓതി പഠിപ്പിച്ച ഉസ്താദുമാർ നമ്മുടെ കൂടെ പള്ളിയിലുണ്ട്. വരാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. ഈ റമദാനിൽ പ്രത്യേകിച്ചും എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി സദഖ. ആ നിലവാരത്തിൽ റമദാനിന്റെ ആത്മാവ് കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ സച്ചരിതരായ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله رب العالمين وصلى الله على محمد وعلى ال محمد اوصيكم ثانيا واياي بتقوى الله الله വെസൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ മാസം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം രാവും പകലും. സുബഹിന് മുമ്പ് അത്താഴ സമയത്ത് മറ്റു കാലങ്ങൾ എണീക്കാത്തവരെന്ത് ചെയ്യും? റമദാൻ മാസം എണീക്കും. അത്താഴം പുണ്യമാണ്, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. അത്താഴമില്ലാതെ ആരും നോമ്പെടുക്കരുത്. അത്താഴത്തിന് ഭക്ഷണം വേണ്ടെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്താഴ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയുടെ മൂന്നാം വ്യാമമാണ്. അന്നേരം റബ്ബ് ചോദിക്കും, എന്നോട് മാപ്പ് ചോദിക്കാൻ ആരുണ്ട്? ഞാൻ മാപ്പ് നൽകാം. പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ഉത്തരം ചെയ്യാം. ചോദിക്കാൻ ആരുണ്ട്? നൽകാം എന്ന് അള്ളാഹു പറയുമ്പോൾ ഞാനുണ്ടെന്ന് പറയണം. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴ സമയങ്ങളിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നവരാണ്. അത്താഴത്തിന് എണീച്ച് ഭക്ഷണം കഴിച്ചിട്ട് സുബഹിന് അടുക്കുള്ള സമയം കൂടി കിടന്ന് ഉറങ്ങല്ല വേണ്ടത്. അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. റബ്ബ് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ കേൾപ്പിക്കാനുണ്ട്. മറ്റൊരിക്കലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൂദല്ലിമൻ അദറക റമദാൻ ഫല യുഗ്ഫർലാ, ആരാണോ റമദാൻ മാസത്തിൽ ജീവിച്ചിരുന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തത് അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരം പോകട്ടെ. ഇദാലം യുഗ്ഫർല, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. റമദാൻ മാസം ജീവിച്ചിരുന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഹൃദയം ശുദ്ധീകരിക്കാത്തവൻ തുലഞ്ഞു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ആ വിഷയമുണ്ടായിരിക്കണം. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഖിയാമാണ്, തറാവീഹ് നിസ്കാരം. അത് തനിച്ചോ ജമാഅത്തായിട്ടോ നിർവഹിക്കണം. സാധാരണഗതിയിൽ പതിവായി നിസ്കരിക്കാത്തവരാണെങ്കിൽ റമദാനിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതാണ് ഉത്തമം. കാരണം എന്താ? മൻ ഖാമ മഅ ഇമാമിഹി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല, ആരെങ്കിലും തന്റെ ഇമാമിന്റെ കൂടെ അദ്ദേഹം സലാം വീട്ടുന്നതുവരെ പിരിയുന്നതുവരെ നിസ്കരിച്ചാൽ ഖിയാം രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ടാകും. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നവർ കഴിവതും അത് പൂർണ്ണമായി തന്നെ നിസ്കരിക്കുക. എന്നാൽ നമുക്ക് ഇളവുണ്ട്. ഇഷാഅന് ശേഷം സുബഹിനിടയിൽ നമ്മുടെ സൗകര്യം പോലെ നിസ്കരിക്കാനുള്ള ഇളവ്, ജമാഅത്തായും തനിച്ച് നിസ്കരിക്കാനുള്ള ഇളവ്, മസന മസന ഈരണ്ട് ഈരണ്ടായി നിസ്കരിക്കണം, ഒറ്റയിൽ അവസാനിപ്പിക്കണം. രാത്രി നമസ്കാരത്തിൽ നിസ്സാര നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് വീഴ്ച വരുത്തരുത്. കുടുംബത്തെയും കുട്ടികളെയും ആ വിഷയത്തിൽ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ പള്ളിയിൽ ഇരിക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. സാധാരണഗതിയിൽ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി സുബഹ് ജമാഅത്തിന് പങ്കെടുക്കുന്നവർ തന്നെ അത് കഴിയുമ്പോഴേ കൂടിപ്പോകുന്നവരാണ്. ഏതൊരു ദിവസവും നേരം പുലർന്ന് സൂര്യൻ ഒരു കോൽ ഉയരുന്നത് വരെ, ആ പ്രകാശം അതിന്റെ പ്രകാശം പരക്കുന്നത് വരെ പള്ളിയിൽ തന്നെ ഇരുന്നാൽ അവർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. റമദാൻ മാസത്തിലെങ്കിലും ഇത് പാഴാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴാമതായി ഇഹ്തികാഫാണ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ എല്ലാ വർഷവും ഇഹ്തികാഫിരിക്കാറുണ്ട്. അദ്ദേഹം മരണമടയുന്ന വർഷം 20 ദിവസങ്ങളിൽ ഇഹ്തികാഫിരുന്നിരുന്നു. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇഹ്തികാഫിരിക്കാൻ കഴിയാതെ പോയാൽ റമദാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പൂർത്തീകരിക്കാറുണ്ടായിരുന്നു. റമദാനിലെ ഉംറ എട്ടാമതായി, അതിന് ഹജ്ജിന്റെ പ്രതിഫലമാണ്, പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലമാണ് റമദാനിൽ ഉംറ നിർവഹിക്കുന്നവർ ഉള്ളത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9ാമതായി ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുക, അതൊരു ഇബാദത്താണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ 10ലാണ്. അവസാനത്തെ 10ന്റെ ഒറ്റയിട്ട രാവുകളിലാണ്. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള 1000 മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് നമുക്കറിയില്ല. ഭൗതികമായി എടുത്താൽ പോലും 83 വർഷത്തിലേറെ വരും. 83 വർഷം നമ്മൾ ജീവിച്ചിരിക്കുമോ? സാധ്യതയില്ല. അത്രയും വർഷം രാവും പകലും വിശ്രമമില്ലാതെ നിരന്തരമായി ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പുണ്യം പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടും. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക എന്നത് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നമ്മൾ നല്ല മനക്കരുത്തോടുകൂടി റമദാനിൽ ഉണ്ടായിരിക്കണം. നാം ഒരുങ്ങിയില്ലെങ്കിൽ അള്ളാഹു സൗകര്യം തരില്ല. മുനാഫിഖുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ യുദ്ധത്തിന് വരാതിരുന്നത് അവരൊരുങ്ങാത്തത് കൊണ്ടാണ്, അള്ളാഹു അവർക്ക് സൗകര്യം നൽകാതിരുന്നത്. അവർ യുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പടക്കോപ്പുകളെങ്കിലും ഒരുക്കി വെക്കണ്ടേ? യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയത്ത് ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ പടക്കോപ്പുകൾ തയ്യാറാക്കണ്ടേ? റമദാനിനെ സ്വന്തമാക്കാൻ തയ്യാറായതിന് ശേഷം, റമദാനിനെ വരുതിയിലാക്കാൻ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതിന് ശേഷം, നമ്മുടെ കാരണം കൊണ്ടല്ലാതെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയാൽ അള്ളാഹു ഒരുപക്ഷെ നമുക്കത് വകവച്ച് തരും. നേരത്തെ തന്നെ റമദാനിനെ അലസതയോടുകൂടി സമീപിച്ചാൽ അങ്ങനെ തന്നെയായിരിക്കും റമദാൻ നമ്മിൽ കടന്നു പോവുക. പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഇബാദത്തുകളൊക്കെ റമദാനിൽ സജീവമാക്കണം. പ്രത്യേകിച്ചും സുന്നത്തുകൾ, വലതിനെ മുന്തിക്കുക എന്നുള്ളത്, നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബായ സുന്നത്തുകൾ, മറ്റു സുന്നത്തുകൾ, നഫിലുകൾ, സദഖകൾ, രോഗിയെ സന്ദർശിക്കൽ, ഇങ്ങനെ എന്തെല്ലാം പുണ്യമുണ്ട് സാധാരണ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്, റമദാനിൽ ദുനിയാവിന്റെ തിരക്ക് കുറയ്ക്കുക. എന്നിട്ട് നാം എല്ലാ പുണ്യങ്ങളും സുന്നത്തുകളും പരമാവധി സ്വന്തമാക്കാൻ ശ്രമിക്കുക. ദിക്റുകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകുക. റബ്ബിന്റെ ശിക്ഷയെ പറ്റി ഭയപ്പെടുക. നരകത്തിന്റെ താക്കീതിനെ കുറിച്ച് ഓർക്കുക. അവസാനത്തെ 10 ഒരിക്കലും പാഴാകാതെ ശ്രദ്ധിക്കുക എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പകൽ നോമ്പെടുക്കുന്നു എന്നുള്ളത് അത് രാത്രി സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദൂർധരിക്കാനുള്ള ഒരു കാരണമായിട്ട് ആരും എടുക്കരുത്. റമദാനിൽ പകലും ഭക്ഷണത്തിൽ നിയന്ത്രണമുണ്ട്, രാത്രിയിലും നിയന്ത്രണമുണ്ട്. റമദാൻ അല്പം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇങ്ങനെ റമദാനിന്റെ മുഴുവൻ പുണ്യങ്ങളും പൂർവികരുടെ മാതൃകയിൽ സ്വന്തമാക്കുക. പാപമോചനം ലഭിച്ച് അതുവഴി നരകമോചനം പ്രാപ്യമാകുന്ന സച്ചരിതരായ മുഅ്മിനുകളിൽ, യഥാർത്ഥ നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയായ മിൻഹും വൽ അംവാത് ഇന്നക മുജീബത്ത് يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على اطاعتك اللهم صل على محمد وعلى ال محمد واخر دعوانا الحمد لله رب العالمين